الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ടാകുന്ന അവസ്ഥയിലും പ്രയാസമുണ്ടാകുന്ന അവസ്ഥയിലും ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതാ നമ്മോട് പറഞ്ഞിരിക്കുന്നു, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ഓ മനുഷ്യരെ, ആണും പെണ്ണും അടങ്ങുന്ന മുഴുവൻ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ട് പറയുന്നു, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഫഖീർമാരാണ്, ദരിദ്രരാണ്, നിങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു പറയുന്നു, വല്ലാഹു ഹുവൽ ഗനിയു വൽ ഹമീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അൽ ഗനി, ആരെയും ആശ്രയിക്കേണ്ടി വരാത്തവനായ, എല്ലാത്തിൽ നിന്നും പരാശ്രയമുക്തനായവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു ആകുന്നു അൽ ഹമീദ്, എല്ലാ സ്തുതിയും എല്ലാ സ്തുതിക്കും അർഹനായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം അവനിൽ മാത്രമാണ് നമുക്ക് നന്മകൾ ലഭിക്കുന്നത്, അവന് മാത്രമാണ് നമുക്ക് തിന്മകളെ തൊട്ട് തടയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സ്തുതിയും അല്ലാഹുവിലായിരിക്കണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അതിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഒരുപാട് ഖൈറുകൾ ഉണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ കൃത്യമായി വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഷെറുകൾ മാത്രമായിരിക്കും, അവർക്കതിൽ നിന്നും യാതൊരു ഖൈറും ലഭിക്കുകയില്ല. ഈ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഏതാനും ചില തത്വങ്ങളാണ് ഞാൻ സഹോദരങ്ങളെ നിങ്ങളോട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, നാം പലർക്കും അറിയുന്നതുമായ ഒരു കാര്യം തന്നെയാണ്, ഏതൊരു അപകടവും ഏതൊരു പ്രയാസവും നമുക്കുണ്ടായാൽ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കി വെച്ചിട്ടുള്ളതാണ്, നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. നന്മയും തിന്മയുമായ എന്തൊരു കാര്യം നമുക്ക് ഉണ്ടായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു നമുക്കിത് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു എല്ലാത്തിനെയും കൃത്യമായ ഒരു വിധി നിർണയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. തീർച്ചയായും നാം മുഴുവൻ കാര്യങ്ങളെയും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് ഒരു ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാഹുവിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകുന്നില്ല സഹോദരങ്ങളെ. അതിനാൽ ആ വിധിയെ പഴിക്കാതെ, ആ വിധി ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ക്ഷമയോടുകൂടി അത് നമ്മൾ മനസ്സിലാക്കി സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അധികാരം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അത് നിയന്ത്രിക്കാനും കഴിവുള്ളത്. അല്ലാഹു ഉദ്ദേശിച്ചത് അവൻ ചെയ്യുകയും അല്ലാഹു ഉദ്ദേശിക്കാത്തത് അവൻ ചെയ്യുകയുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കുണ്ടാകേണ്ട, അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു തത്വം എന്ന് പറയുന്നത്, കമാലു തവക്കുൽ അലല്ലാഹ്, അല്ലാഹുവിൽ പൂർണ്ണമായ തവക്കൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളിലും നമുക്ക് വരവേൽപ്പിക്കാൻ അർഹനായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമയ്യ തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ, വരവേൽപ്പിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു അവന് മതിയായതാണ്, അവൻ മറ്റൊരാളിലേക്ക് ആശ്രയിക്കേണ്ട ആവശ്യം വരികയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് മതിയായതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതാ നമ്മോട് പറയുന്നു, കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന ഹുവ മൗലാന വഹുവ വഅല അല്ലാഹി ഫല്യതവക്കൽ മുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന. അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമല്ലാതെ നമുക്ക് ബാധിക്കുകയില്ല എന്ന് പറയുക. ഹുവ മൗലാന, അല്ലാഹു ആണ് നമ്മുടെ വലി, നമ്മുടെ യജമാനൻ അല്ലാഹു ആകുന്നു. വഅല അല്ലാഹി, വഅല അല്ലാഹി ഫല്യതവക്കൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അല്ലാഹുവിലാകുന്നു വരമേൽപ്പിക്കേണ്ടത്. മറ്റൊരാളിലും തവക്കുൽ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും തന്നെ നമുക്ക് പാടില്ല. അതുകൊണ്ട് തന്നെ അനാവശ്യമായ പേടിയും അതുപോലെ തന്നെ അനാവശ്യമായ ചിന്തകളും അലട്ടിക്കൊണ്ട് ഒരു ദുർബല വ്യക്തിത്വം സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. കാരണം അവൻ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവനാണ്, അവന്റെ ഹൃദയത്തിന് ധൈര്യമുണ്ടാകേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു രോഗം പടർന്നു പിടിക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം അവിടെ പാസാക്കുമ്പോഴേക്ക് പേടിച്ച് അവൻ ആകെ ബേജാറാവേണ്ടവനല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമെന്നുള്ളത് അവൻ നല്ല ധൈര്യമുള്ള വളരെയധികം ശക്തനായിട്ടുള്ള മുഅ്മിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, المؤمن القوي خير واحب الى الله من المؤمن الضعيف وفي كل الخير نبي صلى الله عليه وسلم പറയുകയാണ് ഒരു കവിയായ ശക്തനായ ഒരു മുഅ്മിനാണ് മാനസികമായി എല്ലാം നേരിടാൻ കഴിയുള്ള അങ്ങനെ ശക്തനായ ഒരു മുസ്ലിമാണ് ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ് ഏറ്റവും ഖൈറുള്ളത് അവനിലാണ് അവനിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടമുണ്ടാകുക അവനെയാണ് അല്ലാഹു കൂടുതൽ ഇഷ്ടപ്പെടുക മിനൽ മുഅ്മിനിൽ ദഈ ഒരു ദുർബലനായ വിശ്വാസിയേക്കാൾ എന്നാൽ അവിടുന്ന് പറഞ്ഞു വഫീ ഖുല്ലിൽ ഖൈർ എല്ലാ മുഅ്മിനീങ്ങളിലും ഖൈറുണ്ട് ഒരാളുടെ വിശ്വാസം ദുർബലതയുണ്ട് അവന് പേടിയുണ്ട് എന്നുള്ള കാരണത്തിൽ അവന് ഖൈറില്ല എന്നല്ല പക്ഷെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം നല്ല ധൈര്യത്തോടുകൂടി നിൽക്കുന്നവനാണ് ഏതൊരു പ്രയാസവും ഉണ്ടായിക്കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വതആല ബാധിച്ചതല്ലാതെ എനിക്കൊന്നും വരാനില്ല എന്നുള്ള ധൈര്യത്തോടുകൂടി കൃത്യമായ തവക്കുൽ ചെയ്തുകൊണ്ട് അവൻ അല്ലാഹുവിനെ വരവേൽപ്പിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അതാണ് ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യം മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിലേക്ക് നമ്മുടെ തെറ്റുകളിൽ നിന്നെല്ലാം ഖേദിച്ചു മടങ്ങേണ്ടവരാണ് നാം ഏതൊരവസ്ഥയിലും നമ്മൾ എന്നും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് പക്ഷേ പ്രത്യേകിച്ചും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ നാം തിന്മകളിൽ തുടരുകയാണെങ്കിൽ ആ പ്രതിസന്ധികളിൽ നമ്മൾ നശിച്ചു പോകുകയാണ് ഉണ്ടാകുക അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ظهر الفساد في البر والبحر بما كسبت ايدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون ഭൂമിയിൽ മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണത്താൽ ഭൂമിയിലും അതുപോലെ തന്നെ കടലിലുമെല്ലാം ഒരുപാട് ഫസാദുകൾ പ്രകടപ്പെട്ടിരിക്കുന്നു ഫസാദുകൾ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ശിക്ഷകൾ ഇറക്കുന്നത് എന്തിനാണ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു അവർ പ്രവർത്തിച്ചതിന്റെ കുറച്ചെങ്കിലും അവർക്ക് അത് അതിന്റെ ഫലമായിട്ട് ശിക്ഷകൾ അനുഭവിപ്പിക്കാനാണ് ലഅല്ലഹും യർജിഊൻ തിന്മകളിൽ നിന്നും അവർ ഒരുവേള മടങ്ങിയേക്കാമല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു അതിനാൽ സഹോദരങ്ങളെ തിന്മകൾ നാട്ടിൽ ധാരാളം പ്രകടമാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം മാരാരോഗങ്ങളും അതുപോലെയുള്ള പ്രയാസങ്ങളും ഭൂകമ്പങ്ങളും വരൾച്ചകളും എല്ലാം ഇറക്കുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു സ്ഥലത്ത് അവിടെ വ്യഭിചാരം ധാരാളമായി വർദ്ധിക്കുകയും അത് പരസ്യമാകുകയും ചെയ്താൽ അവിടെ ഒരുപാട് മാരാരോഗങ്ങളും പകർച്ചവ്യാധികളും വരാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ സഹോദരങ്ങളെ അളവിലും തൂക്കത്തിലും എല്ലാം കൃത്രിമം കാണിക്കുന്ന ഒരു നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മഴ പെയ്യിപ്പിക്കുകയില്ല വരൾച്ച ഉണ്ടാകും മനുഷ്യൻ എന്താണോ ചെയ്യുന്നത് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ അവൻ തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല അതുപോലെ അതിനേക്കാളും വലിയ തിന്മകൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കും ശിക്ഷിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് മഗ്ഫിറത്ത് പാപമോചനം ചോദിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നുൽ ഖൈം റഹിമഹുല്ലാ അദ്ദേഹം ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഫഇന്നല്ലാഹ ലാ യുഅദ്ദിബു മുസ്തഗ്ഫിറ ഇസ്തിഗ്ഫാർ നടത്തുന്നവനെ പാപമോചനം നടത്തുന്നവനെ തെറ്റിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുൽ ഖേദിച്ചു മടങ്ങുന്നവനെ അള്ളാഹു ശിക്ഷിക്കുകയില്ല വഅമ്മ മൻ അസറ അല ദംബി വതലബ മിനല്ലാഹി മഗ്ഫിറത ഫഹാദ ലൈസ ബിസ്തിഗ്ഫാർ മുത്ലഖ് എന്നാൽ ഒരുവൻ തിന്മയിൽ അങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ വെറുതെ പിന്നെ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു അവന് ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവന് താല്പര്യമില്ല അതിനെ യാതൊരു കാര്യവും ചെയ്യുന്നില്ല യഥാർത്ഥത്തിലുള്ള ഇസ്തിഗ്ഫാർ അല്ല അത് അങ്ങനെയുള്ള ഇസ്തിഗ്ഫാർ ചെയ്യാതിരിക്കുമ്പോൾ ലാ യുംനഉൽ അദാബു അവന് തിന്മയിൽ നിന്ന് തടയപ്പെടുകയില്ല കാരണം അവൻ തിന്മയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ചിന്തയില്ല വെറുതെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് സഹാബികളിൽ പറഞ്ഞു പറഞ്ഞതുപോലെ അത് ഇസ്തിഗ്ഫാറുൽ കദ്ദാബി കളവ് പറയുന്ന ആളുകളുടെ ഇസ്തിഗ്ഫാറാണ് കാരണം അവൻ മാറണമെന്ന് യാതൊരു ആഗ്രഹമില്ല ആ ചെയ്യുന്ന തിന്മകൾ ഇന്നും ചെയ്യുന്നുണ്ട് ഇനി അവസരം കിട്ടിയാലും ചെയ്യും നാളെയും ചെയ്യും പിന്നീട് വെറുതെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിലുള്ള ഇസ്തിഗ്ഫാർ ആകുകയില്ല അങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം ശിക്ഷകളിൽ നിന്നും അവർക്ക് മാറാൻ സാധിക്കുകയില്ല എന്നാൽ പൂർണ്ണമായി തെറ്റുകളിൽ നിന്നും ഞാൻ മടങ്ങുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അതിനുള്ള അസീമത്തോടുകൂടി നല്ല ബലവത്തായിട്ടുള്ള ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് അവൻ സബബുകൾ ആവശ്യമായ സബബുകൾ ഇത്തരം മേഖലകളിൽ ഇത്തരം അവസ്ഥകളിൽ സ്വീകരിക്കേണ്ടതുണ്ട് സബബുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തിന്മകൾ നമുക്ക് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളാകട്ടെ, അതുപോലെ ഏത് ശർറുകളാകട്ടെ, അത് നമുക്ക് ബാധിക്കാതിരിക്കാൻ ശറഈയായിട്ടുള്ള ദീനിൽ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള സബബുകളും അതുപോലെ തന്നെ നമുക്ക് ഭൗതികമായി സ്വീകരിക്കേണ്ടതായ ഹറാമല്ലാത്ത ഹലാലായ എല്ലാ സബബുകളും നാം സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തുൽകു ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് തളിച്ചുവിടരുത്, നിങ്ങൾ സ്വന്തം ശരീരത്തെ നാശത്തിലേക്ക് തളിച്ചുവിടാൻ പാടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള മാരക രോഗങ്ങളെ തൊട്ട് അവിടുന്ന് പറയുകയുണ്ടായി, ഫിറ മിനൽ മജ്ദൂമി ഫിറാറക മിനൽ അസദ്, നീ സിംഹത്തിൽ നിന്നും ഓടിയൊളിക്കുന്നത് പോലെ നീ കുഷ്ഠരോഗികളിൽ നിന്നും ഓടിയൊളിക്കുക. കാരണം അത് നിന്നിലേക്ക് പകരും, അത് നിന്നിലേക്ക് പകരും. അതുകൊണ്ട് പകർച്ചവ്യാധി ഉണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് പോകുക, അതുപോലെയുള്ള കാര്യങ്ങളിൽ വളരെ നിസ്സാരമായി ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിയുള്ള മുസ്ലിമിന് യോജിച്ചതല്ല. മറിച്ചാണ് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള അസ്ബാബുകളെ സ്വീകരിച്ചുകൊണ്ട്, ഹലാലായ അസ്ബാബുകളെ സ്വീകരിച്ചുകൊണ്ടാണ് അവൻ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കുക, യാത്രകളും അതുപോലെയുള്ള കാര്യങ്ങളുമല്ല ആവശ്യത്തിനല്ലാതെ നടത്താതിരിക്കുക. ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ട് എന്നറിയുന്ന നാടുകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാതിരിക്കുക. ആവശ്യമായ യാത്രകളും ആളുകളും ഉണ്ടാകുന്ന സ്ഥലത്ത് അതിനു വേണ്ട നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നാം സ്വീകരിക്കുകയാണെങ്കിൽ അതെല്ലാം ദീനിൽപ്പെട്ടത് തന്നെയാണ്, അതൊരിക്കലും തന്നെ തവക്കുലിന് വിരുദ്ധമാകുന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസത്തിൽ പെട്ടതാണ്, ഒരിക്കലും തന്നെ ഒരു രോഗ പകർച്ച എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഉണ്ടാകുകയില്ല. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ആ രോഗാണുവിന് രോഗം പകർത്താൻ സാധിക്കുമെന്നുള്ളത് ജാഹിലിയ കാലത്തെ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിഷേധിച്ചിട്ടുണ്ട്, ലഅദ്വ എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, രോഗ പകർച്ചയില്ല എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു രോഗത്തിന് മറ്റൊരാളിലേക്ക് പകരാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് രോഗം പകരുകയുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആദ്യത്തെ ആളുകൾക്ക്, ആദ്യത്തെ മനുഷ്യന് എങ്ങനെയാണ് രോഗമുണ്ടായിട്ടുള്ളത്, ആദ്യത്തേതിന് എങ്ങനെയാണ് രോഗമുണ്ടായിട്ടുള്ളത്? ഒട്ടകത്തിന്റെ വിഷയത്തിൽ പറഞ്ഞതാണ്, ആദ്യത്തിന് എങ്ങനെയാണ് രോഗം ഉണ്ടായിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അതേ അള്ളാഹുവിന്റെ ഇതിനോടുകൂടി അനുമതിയോടുകൂടി മാത്രമേ രണ്ടാമത്തതിൽ നിന്നും മൂന്നാമത്തെ ആളുകളിലേക്കും എല്ലാവരിലേക്കും പകരുകയുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള സബബുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ പകർച്ച ഉണ്ടാകുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക, അതിനുവേണ്ട കൃത്യമായ സബബുകൾ നമ്മൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇത്തരം അവസ്ഥകളിൽ, ഇത്തരം സന്ദർഭങ്ങളിലാകട്ടെ, ഏത് സന്ദർഭങ്ങളിലാകട്ടെ, അനാവശ്യമായ യാതൊരു തരത്തിലുമുള്ള സത്യസന്ധതയില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. അത് കൃത്യമായി ഇല്ലാത്തതായ ഒരുപാട് ഒരുപാട് അറിവുകൾ, അത് അങ്ങനെ ചെയ്താൽ ഇത് നന്നാകും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, അങ്ങനെ കളവുകൾ കേട്ടയുടെ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അത് കൃത്യമായി അറിയുന്ന വിദഗ്ധന്മാരോട് ചോദിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ അത് നമ്മൾ പ്രചരിപ്പിക്കാവൂ. ഇത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും അവൻ മനസ്സിലാക്കേണ്ട ഒരു തത്വം തന്നെയാണ്, കേട്ടതെല്ലാം പ്രചരിപ്പിക്കുക എന്നുള്ളത് അവന് പാടില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അത് വളരെയധികം വ്യാപിച്ചതോടുകൂടി ആളുകൾക്ക്, ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ ഹൈറുദ്ദേശിച്ചുകൊണ്ട് വെറുതെ അങ്ങനെ അയച്ചു കൊടുക്കുകയാണ്, പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങൾ ഖൈറാണ് എന്നവന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ഉറപ്പുമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അയക്കാൻ പാടില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാം അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തൗബ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി ദുആ വർദ്ധിപ്പിക്കുക. ദുആ നന്നായി വർദ്ധിപ്പിക്കേണ്ട സമയങ്ങളിൽ പെട്ടതാണ്. അതിൽ പ്രത്യേകമായി ഇത്തരം രോഗങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ തടുക്കാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് ശറഈയായിട്ടുള്ള സബബുകൾ, കാരണങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസ് വൽ ജുനൂനി വൽ ജുദാമി വ മിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുകയാണ്, ബറസിൽ നിന്നും, അതുപോലെ തന്നെ വെള്ളപ്പാണ്ട്, അതുപോലെ തന്നെ അൽ ജുനൂൻ ഭ്രാന്തിൽ നിന്നും, അതുപോലെ തന്നെ കുഷ്ഠരോഗത്തിൽ നിന്നും, അതുപോലെ തന്നെ വ മിൻ സയ്യിഇൽ അസ്ഖാം എല്ലാ മോശമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ രോഗത്തിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടും നമുക്ക് അറിയുന്ന ഭാഷയിൽ നമുക്ക് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം തന്നെ സഹോദരങ്ങളെ, സുബ്ഹിന് മുമ്പുള്ള സമയത്തും ബാങ്കിലും ഇഖാമത്തിനും ഇടയിലുള്ള സംഭവങ്ങൾ സമയത്തുമെല്ലാം അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. അതല്ലാതെ രണ്ടാളുകൾ കൂടി നിൽക്കുമ്പോൾ കൂടെ കൂടെ മണിക്കൂറിൽ ഇങ്ങനെ ന്യൂസ് അവറുകൾ കണ്ടിട്ട് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത് മാത്രം ചർച്ച ചെയ്തതുകൊണ്ട് കാര്യമില്ല. മറിച്ച് നമ്മൾ കൃത്യമായി അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം, റബ്ബെ നമ്മൾ നാടിൽ നിന്നും മുസ്ലിമീങ്ങളിൽ നിന്നും എല്ലാം അകറ്റി നിർത്തണമേ, റബ്ബെ എന്നിലും എന്റെ കുടുംബത്തിലും മുസ്ലിമീങ്ങൾക്ക് എല്ലാവരിൽ നിന്നും ഈ ഷറിൽ നിന്നും റബ്ബെ നീ കാക്കണമേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഷറുകളിൽ നിന്നും മുസ്ലിമീങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين من كل ذنب فاستغفروا إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനിൽ പഠിപ്പിക്കപ്പെട്ട ചില ദിക്റുകളും ദുആകളുമുണ്ട്. ഈ ദിക്റുകളും ദുആകളും പതിവാക്കി കഴിഞ്ഞാൽ യഖീനോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാ ഷർറുകളിൽ നിന്നും അവനെ കാത്തിരിക്കുന്നതായിരിക്കും. അതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും നമ്മോട് ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളിൽ നാം മൂന്ന് തവണ ചൊല്ലേണ്ട ഒരു ദിക്റാണ് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഅൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. ഏതൊരു അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇസ്മോടുകൂടി അവന്റെ നാമത്തോടുകൂടി നാം തുടങ്ങിക്കഴിഞ്ഞാൽ അവനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആകാശത്തും ഭൂമിയിലും ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും അവന് ബാധിക്കുകയില്ല എന്നുള്ള അർത്ഥം വരുന്ന ദിക്റുകളാണ് ഇത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് പെട്ടെന്നുണ്ടാകുന്ന പ്രയാസങ്ങളും പെട്ടെന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളും അവന് ബാധിക്കുകയില്ല. രാവിലെ പ്രാർത്ഥിച്ചവന് വൈകുന്നേരം വരെയുള്ള സംരക്ഷണം അവന് ലഭിക്കും. വൈകുന്നേരം പ്രാർത്ഥിച്ചവന് പിറ്റേന്ന് രാവിലെ വരെയുള്ള സംരക്ഷണം അവന് ലഭിക്കും. ഇതുപോലെയുള്ള എല്ലാ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇത് ഖുതുബയിൽ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള പുസ്തകങ്ങൾ സഹോദരങ്ങൾ സഹീഹായ ഹദീസുള്ള ഹിസ്നുൽ മുസ്ലിം പോലെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഒരു മുസ്ലിമിന്റെ രക്ഷാകവചം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭാഷയിലും അതുണ്ടാകും. അത് നിങ്ങൾ വാങ്ങിക്കുക, അത് മനസ്സിലാക്കി കൃത്യമായി പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞ യൂനുസ് അലൈഹിസലാം മത്സ്യത്തിന്റെ വായിൽ നിന്നും പ്രാർത്ഥിച്ച പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെങ്കിലും ഈ പ്രാർത്ഥന ഈ കാര്യം പറഞ്ഞുകൊണ്ട് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് എന്ത് ചോദിച്ചാലും അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകാതെയില്ല. അതുകൊണ്ട് നമ്മളിത് പ്രാർത്ഥിക്കുക, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് നമ്മൾ ചോദിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരുപാട് ദുആകളുണ്ട്. അതിൽ പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ജഹദിൽ ബലാ വദർഇ ശഖാ വസൂഇൽ ഖളാ വശമാതത്തിൽ അദാ. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് എല്ലാ ജഹദുൽ ബലാ എല്ലാ പ്രയാസപ്പെടുത്തുന്ന പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെല്ലാം നിർഭാഗ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മോശമായ പര്യവസാനത്തിൽ നിന്നും അതുപോലെ ശത്രുക്കൾ നമ്മെ തൊട്ട് അവർ സന്തോഷിക്കുന്നതിനുമെല്ലാമുള്ള ദുആ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാവുന്ന ദുആകളാണ്. ഇത്തരം ദുആകൾ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകം ദുആ ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ നമ്മോട് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയിൽ പെട്ടതാണ് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിനെ വരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനല്ലാതെ കഴിവും ശക്തിയും മാത്രമില്ല എന്ന് നാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം ഫഖദ് ഹുദീതു, അവൻ കൃത്യമായിട്ടുള്ള സന്മാർഗത്തിലാകും. അവൻ എല്ലാ തരത്തിൽ നിന്നുള്ള ഷറിൽ നിന്നും സംരക്ഷണം അവൻ ലഭിക്കും. പിശാചുക്കൾ പറയും ഇങ്ങനെ ചൊല്ലിയ ഒരുത്തൻ എങ്ങനെയാണ് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് അവനൊരു ഷറുണ്ടാക്കാൻ സാധിക്കുക എന്ന് പിശാചുക്കൾ പരസ്പരം ചോദിക്കും. അതുകൊണ്ട് ഇത്തരം ദിക്റുകൾ നാം വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അത് പതിവാക്കുക, പ്രത്യേകിച്ചും ഇത്തരം സന്ദർഭങ്ങളിൽ. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിൽ പെട്ടതാണ് ആഫിയത്തിനെ കുറിച്ച് ചോദിക്കുക, സൗഖ്യത്തിനെ കുറിച്ച് ചോദിക്കുക. അള്ളാഹുവിനോട് അല്ലാഹുമ്മനി അസ്അലുക്കൽ ആഫിയ ഫിദ് ദുനിയാ വൽ ആഖിറ എന്ന് തുടങ്ങുന്ന ഒരു ചെറിയ പ്രാർത്ഥന. സഹോദരങ്ങൾ, ഇതെല്ലാം ഇത്തരത്തിലുള്ള ദുആഇന്റെ കിതാബുകൾ നമ്മൾ വാങ്ങുക. നമുക്ക് കാണാതെ പഠിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മുടെ പോക്കറ്റിലേക്ക് വെക്കുക. ഫജറിന് വരുന്ന സമയത്ത് അത് പോക്കറ്റിൽ വെക്കുക. ശേഷം നിസ്കാരത്തിന് ദിക്റുകൾ ചൊല്ലി കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിലുള്ള അദ്കാറു സബാഹ് രാവിലെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുക. മറ്റേത് നമ്മൾ അസറിന് ശേഷം അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായ പ്രകാരം മഗ്രിബിന് ശേഷവും ഒക്കെ നമുക്ക് അദ്കാറുൽ മസാ അത് നമുക്ക് ചൊല്ലാവുന്നതാണ്. രാത്രിയുള്ള വൈകുന്നേരമുള്ള പ്രാർത്ഥന അത് നമ്മൾ ചൊല്ലുക. അതുപോലെ തന്നെ ഹദീസുകളിൽ കാണാൻ സാധിക്കും രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഭക്ഷണ സാധനങ്ങളും എല്ലാമുള്ള പാത്രങ്ങളും അതുപോലെ നാം വെള്ളം സംഭരിച്ചു വെച്ചിട്ടുള്ള പാത്രങ്ങളും എല്ലാം അത് കൃത്യമായി അടച്ചു വെക്കുക. ഇത്തരം പാത്രങ്ങളിൽ വർഷത്തിൽ ഒരു ദിവസം ഒരു മാറാരോഗം അതിലേക്ക് ഇറങ്ങും, പിന്നീട് അതെല്ലായിടത്തും പകരും എന്ന് ഹദീസിൽ കാണാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സഹീഹായി വന്നിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് നീങ്ങാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം ആളുകളെ ധാരാളമായി സഹായിക്കുക എന്നുള്ളതാണ്. ആളുകളെ സഹായിക്കുന്ന ആളുകൾക്ക് അത് വലിയ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം മാറാരോഗങ്ങളിൽ നിന്നും അതുപോലെ മറ്റു പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നൽകും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹി പോലെയുള്ള ആളുകൾ പറയുന്നു, സദാർത്ഥത്തിൽ അത്തിബാവുകൾക്ക് ഡോക്ടർമാർക്ക് തിരിയാത്തൊരു കാര്യമാണ് ചില ആളുകൾക്ക് അള്ളാഹു പെട്ടെന്ന് ശിഫ നൽകും. കാരണം ആളുകൾ നന്നായി സഹായിക്കുന്ന ആളുകളായിരിക്കും, അള്ളാഹു എളുപ്പം നൽകും. അതുപോലെ തന്നെ നാം ഖിയാമുല്ലൈൽ വർദ്ധിപ്പിക്കുക, രാത്രി നിസ്കരിക്കുക. നമുക്ക് സാധിക്കുന്നത്ര ഒരു മൂന്ന് റക്അത്തെങ്കിലും നമുക്ക് സാധിക്കുമെങ്കിൽ അത് നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഖ്റദതുൻ ലിദ്ദാഇ അനിൽ ജസദ്, ശരീരത്തിൽ നിന്നും എല്ലാ രോഗങ്ങളെയും അത് നീക്കിക്കളയും എന്ന് ഖിയാമുല്ലൈലിനെ കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, ഇത്തരം അവസരങ്ങളിൽ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് ചില ആളുകൾ ഇല്ലാത്ത ദിക്റുകൾ പഠിപ്പിക്കുകയും പ്രത്യേകമായ നിസ്കാരങ്ങളും ദുആ മജ്ലിസുകളും എല്ലാം സംഘടിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. തീർച്ചയായും ഇത് ബിദ്അത്താണ്, ദീനിൽ യാതൊരു അസ്ലുമില്ലാത്തതാണ്. അതുപോലെ ഒരുപാട് ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട്
ഇത്തരം സന്ദർഭങ്ങളിൽ പല പല വിശ്വാസങ്ങൾ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടക്ക് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആളുകൾ പറയുകയാണ്, നമ്മൾ മുസ്ഹഫ് എടുത്ത് തുറന്നു നോക്കണം. മുസ്ഹഫ് എടുത്ത് തുറന്നു നോക്കിയാൽ സൂറത്തുൽ യാസീനിലും സൂറത്തുൽ ബക്കറയിലും നമുക്ക് മുടി കിട്ടും. ആ മുടി നമ്മൾ എടുത്തുകൊണ്ട് വെള്ളത്തിൽ ഇട്ടുവെച്ചു കഴിഞ്ഞാൽ, പിന്നീട് ആ വെള്ളം നമ്മൾ മുടിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, ഈ കൊറോണ വൈറസും ഇതുപോലുള്ള പകർച്ചവ്യാധികളെല്ലാം മാറിക്കിട്ടുമെന്നാണ്. യഥാർത്ഥത്തിൽ ശുദ്ധ സംബന്ധമാണ്, യാതൊരു അടിസ്ഥാനവുമില്ല. സഹോദരങ്ങൾ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളെല്ലാം നമുക്ക് ഹദീസുകളിൽ വരാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഇതിൽ പ്രത്യേകമായ നമ്മളൊരു പെനഡോൾ കുടിക്കുന്നത് പോലെ ഒരു രോഗം മാറ്റാനുള്ള ഒരു ഗുളികയായിട്ടല്ല മനസ്സിലാക്കുന്നത്, മറിച്ച് ഒരു ആത്മീയമായ ചികിത്സയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ദീനിൽ തെളിവാണ്, അതൊരിക്കലും തന്നെ പാടില്ല. യഥാർത്ഥത്തിൽ ശുദ്ധ കളവാണുള്ളത്. ആളുകൾക്കറിയാം, പൊതുവെ ആളുകൾ ധാരാളമായി പൊതുവെ ഈ സമുദായത്തിൽ ആളുകൾ ഓതുന്ന ഒരു സൂറത്തായിരിക്കും സൂറത്തു യാസീൻ. സൂറത്തു യാസീൻ പ്രത്യേക ദിവസം ഓതാൻ യാതൊരു തെളിവുമില്ല. സൂറത്തു യാസീൻ ഖുർആന്റെ ഹൃദയമാണെന്നുള്ള ഹദീസ് ദൈഫുമാണ്, ദുർബലമാണ്. പക്ഷെ ആളുകൾ പൊതുവെ ഓതാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു സൂറത്താണ് സൂറത്തുൽ ബക്കറ. പൊതുവെ ആളുകൾ എങ്ങനെ ഓതിയാലും ആ സൂറത്തിൽ ഒരുപക്ഷെ ഒരു മുടി വീണിട്ടുണ്ടാകാം. അതൊരു ചൂഷണമാണ് ആളുകൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മുടി വീണ് കഴിഞ്ഞാൽ അത് ചില ആളുകൾക്ക് നോക്കിയാൽ ചിലപ്പോൾ ഒരു മുടി, ചിലപ്പോൾ കണ്ണിൽ നിന്നുള്ളൊരു പീരികം അത് കിട്ടും, അല്ലെങ്കിൽ തലയിൽ നിന്ന് വീണ സ്ത്രീകൾക്കാണെങ്കിൽ ആ രീതിയിലുള്ള മുടികൾ കിട്ടും. ഇത്തരം മുടികൾ എടുത്തുകൊണ്ട് അത് വെള്ളത്തിലിട്ട് കുടിക്കുക എന്നുള്ളത് ചൂഷണമാണ്. ഇയാൾ രണ്ട് കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഈ കാര്യത്തിൽ ചൂഷണം, രണ്ടാമത് ഇത് പൊതുവെ സംഭവിക്കാവുന്ന ഒരു കാര്യം. ഈ തങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾക്കൊരു ഈ തങ്ങളിലേക്കൊരു വിശ്വാസം വരും. ആ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മുടി കിട്ടിയല്ലോ, അപ്പൊ ഇയാളടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ കാര്യമുണ്ട്. ഇയാൾ കസ്റ്റമേഴ്സിനെ പിടിക്കുകയാണ്, ആളുകൾ ഇയാളിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തൊരു പ്രശ്നം വന്നാൽ ഇയാൾക്കൊരു ഇത് കിട്ടും, ആ ഇയാൾ പറഞ്ഞതുപോലെ നടന്നു, അവിടെ മുടി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ആളുകൾ ഇത്തരം തൗഹീദിന്റെ സമയത്ത് തൗഹീദ് പറഞ്ഞുകൊണ്ട് തൗഹീദ് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കേണ്ടതിന് പകരം ശിർക്കും ബിദ്അത്തുകളും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, അള്ളാഹുവിൽ നിന്ന് അകറ്റാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം നേരത്തെ പറഞ്ഞുള്ള ദുആ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ദുആയെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖൈം റഹിമഹുള്ള പറയുന്നു, ദുനിയാവിലുള്ള ഏതൊരു ഷർറും അകറ്റാനുള്ള ഏറ്റവും വലിയ ദിക്ർ എന്ന് പറയുന്നത് തൗഹീദാണ്. തൗഹീദിന്റെ മന്ത്രങ്ങൾ, തൗഹീദിന്റെ ദിക്റുകളാണ് നമ്മൾ ചൊല്ലേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ, രക്ഷ ചോദിക്കാൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളുമില്ല. സഹോദരങ്ങളെ, മമ്പുറന്തങ്ങളില്ല, നമുക്ക് ഔലിയാക്കളില്ല, ഇതുപോലെയുള്ള ആളുകൾ എടുത്തു പോയി പ്രാർത്ഥനയില്ല. ആ ഔലിയാക്കളെടുത്ത് പോയി പ്രാർത്ഥിക്കുക, അവരോട് സഹായം തേടുക, ഉള്ളാളും ചാർത്തുപോയി എന്തെങ്കിലും ഒരു 10 രൂപ ഇടുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് രോഗം മാറുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവർ സുഖിലാണ് പെടുക. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നഷ്ടത്തിലായിരിക്കും. ഈ രോഗമെങ്ങാനും പിടിച്ചുകൊണ്ട് അവർ മരിച്ചിരുന്നെങ്കിൽ അതാണ് അവർക്ക് ഈ ശിർക്കിൽ മരിക്കുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ളത്. കാരണം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മാറാ രോഗങ്ങൾ പിടിച്ചുകൊണ്ട് അവർ മരിക്കുകയാണെങ്കിൽ ഒരു ഷഹീദിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കും. പക്ഷേ ഇത്തരം ശിർക്കിലേക്ക് വീണുകൊണ്ട് പിന്നീട് അവർ കാലങ്ങൾക്ക് ശേഷമാകട്ടെ ഈ രോഗം പിടിച്ചാകട്ടെ, മരിച്ചു കഴിഞ്ഞാൽ കാലാകാലം നരകത്തിലായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. എല്ലാ രക്ഷാ ചോദിക്കലും അള്ളാഹുവിനോടാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ച ദിക്റുകളും അല്ലാതെ മറ്റു കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഖുറാഫാത്തുകളും ഇത്തരം വ്യാജ തങ്ങന്മാർ അവർക്ക് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും നമ്മൾ പെടാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളുടെ അവസ്ഥ നന്നാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അസ്ലിഹ് അഹ്വാല മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ. اللهم اصلح احوال المسلمين في كل مكان. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء. اللهم انا نسالك العافيه في الدنيا والاخره. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات، انك مجيب دعوات يا قاضي الحاجات. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. وهذا والله تعالى اعلم، وصلى الله على نبينا وسلم.